റോസമ്മ നടുത്തൊട്ടിയിൽ എഴുതുന്ന ലേഖനം. ദൈവം എന്തിനിതൊക്കെ അനുവദിക്കുന്നു? ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യർക്ക് ദുഃഖം വരുത്തി നശിപ്പിക്കുന്നതാണോ ദൈവസ്നേഹം? ദൈവം നീതിമാനും കാരുണ്യവാനുമാണെങ്കിൽ എന്തിനിതൊക്കെ അനുവദിക്കുന്നു? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല, നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. ഹോസിയ 11:9. സൃഷ്ടികളുടെ വേദനയിൽ ദൈവം സന്തോഷിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം ജീവനും നന്മയുമാണ്. മരണവും ദുഃഖവും ലോകത്തിൽ കൊണ്ടുവന്നത് സാത്താന്റെ അസൂയയാണ്. ദൈവമനുഷ്യ ബന്ധത്തെ തകർക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. നമ്മുടെ കർത്താവ് നമ്മുടെ നാശമല്ല, രക്ഷയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിന് അവിടുന്ന് തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അവിടുന്ന് വേദനിപ്പിച്ചാലും തന്റെ കാരുണ്യാതിരേകത്തിനനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിലാപങ്ങൾ 3:32-33. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ദുഃഖദുരിതങ്ങൾ മനുഷ്യനെ പിന്തുടരുന്നത്? പത്രോസ് ലീഹ ഒരിക്കൽ ഈശോയോട് ചോദിച്ചു, കർത്താവെ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈശോയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, സാത്താന്റെയും ജഡത്തിന്റെയും ലോകത്തിന്റെയും ശബ്ദങ്ങൾക്ക് ചെവി കൊടുത്ത് മനുഷ്യർ നിരവധി പാപങ്ങൾ ചെയ്യുന്നു. മനുഷ്യകുലം കൂടുതൽ പാപമംഗലമായി തീരുകയാണ്. നക്ഷത്രങ്ങളും വൃക്ഷലതാദികളും പ്രകൃതി ശക്തികളും മൃഗങ്ങളും ദൈവത്തെ അനുസരിക്കുകയും അവയുടെ കഴിവിന്റെ പരമാവധി കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ വേണ്ടിടത്തോളം അനുസരണയും സ്തുതിയും കർത്താവിന് നൽകുന്നില്ല. അതിനാൽ ബലിയായി സ്വയം അർപ്പിക്കുന്ന ആത്മാക്കളുടെ ആവശ്യം നേരിടുന്നു. അവർ എല്ലാവർക്കും വേണ്ടി സ്നേഹിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. നിഷ്കളങ്കരും ഒന്നും അറിയാത്തവരുമായ കുഞ്ഞുങ്ങൾ, അങ്ങനെ പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി കടുത്ത ശിക്ഷയായ വേദനയും ദുഃഖവും അനുഭവിക്കുന്നു. വളരെ ഉയർന്ന ഒരു സ്നേഹത്തിന്റെ നിയമത്താലാണത്. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, ബാല്യം 13. 1915 സെപ്റ്റംബർ 20 വിശുദ്ധ പാദ്രെ പിയോയ്ക്ക് ആദ്യമായി പഞ്ചക്ഷതാനുഭവം ഉണ്ടായത്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അന്നേ ദിവസം തന്നെ സ്വന്തം അമ്മയായ ജുസപ്പായെ കാണുവാനായി വീട്ടിലെത്തിയ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്റെ കൈപ്പത്തിയുടെ അകത്തും പുറത്തും ഭയങ്കര വേദന. പുറമേ അടയാളമൊന്നും കാണുന്നില്ലെങ്കിലും ശക്തമായ വേദന കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കേട്ട് അമ്മയുടെ മുഖം വാടി. ഇടവക വൈദികനായ സാൽവത്തോയച്ചനെ ചെന്ന് കണ്ട് അമ്മ ഈ വിവരം പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്തായിരിക്കും അച്ഛ? അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രന് ഒരാപത്തും സംഭവിക്കില്ല. അവന്റെ വിശുദ്ധിയുടെ പാത ദൈവത്തിന് സ്വീകാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാൻ, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിക്കാൻ പാദ്രെ പിയോയെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിശുദ്ധർ സഹിക്കുമ്പോൾ അവർ ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുമ്പോൾ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. 1 പത്രോസ് 4:13. യേശുവിൽ ഐക്യപ്പെട്ട് ജീവിക്കുന്നവരെ ഉപരിമഹത്വത്തിലേക്ക് നയിക്കുന്നതിനായും ദൈവം പരീക്ഷകൾ അനുവദിക്കാറുണ്ട്. ചണനാര് നന്നായി അടിച്ചു ചതച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നല്ല നൂലുണ്ടാക്കാനാവൂ. എത്രമാത്രം ചതയ്ക്കപ്പെടുന്നുവോ അത്രമാത്രം ഭംഗിയും ബലവുമുള്ള നൂലുകൾ കിട്ടുന്നു. തീയിൽ ചുട്ടെടുക്കാത്ത മൺകുടം ഉപയോഗശൂന്യമാണ്. സഹനത്തിലൂടെ വിശുദ്ധീകരണം സാധ്യമാകൂ. താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. ഹെബ്രായർ 2:6-8. മുന്നറിയിപ്പ്. ഐഹിക സുഖങ്ങളിൽ മുഴുകി ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരുവൻ താൻ നാശത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്കാണ് പതിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ചിലപ്പോൾ ദുരിതങ്ങൾ അനുവദിക്കാറുണ്ട്. സങ്കീർത്തകൻ അറിയിക്കുന്നു, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സങ്കീർത്തനങ്ങൾ 118:5. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം ഉദാഹരണമാണ്. ഉന്നത കുലജാതനും വിദ്യാസമ്പന്നനുമായിരുന്ന അദ്ദേഹം ദൈവിക പ്രബോധനങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ പമ്പലോണിയ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടി വന്നു. അവിടെ വെച്ച് വെടിയുണ്ടയേറ്റ് 2 കാലിനും മുറിവേറ്റു. ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിൽ ദീർഘനാൾ കിടക്കാനിടയായി. ആശുപത്രി ജീവിതം വളരെ വിരസമായി തോന്നിയപ്പോൾ സമയം കടത്തിവിടാനായി വിശുദ്ധ ഗ്രന്ഥവും നിരവധി വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും വായിച്ചു. അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചു, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ഈ ചിന്ത അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമൂലം മാറ്റിമറിച്ചു. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ഉപവാസവുമായി പിന്നീട് ജീവിച്ച അദ്ദേഹമാണ് ഈശോ സഭാസ്ഥാപകനായ വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോള. മാനസാന്തരത്തിനുള്ള ദൈവികാഹ്വാനം ശ്രവിക്കാതെ പാപാവസ്ഥയിൽ തന്നെ മനുഷ്യൻ തുടരുന്നുവെങ്കിൽ വേദനാജനകമായ അനുഭവങ്ങൾ അവനെ പിന്തുടർന്നു എന്നു വരും. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:27. സഹനങ്ങളിൽ വേദനയുടെ മുള്ളുകൾക്കൊപ്പം ദൈവിക ആശ്വാസത്തിന്റെ റോസാപ്പൂക്കളും ഉണ്ടാകും. നാം അത് തിരിച്ചറിയണമെന്ന് മാത്രം. നാം ക്ഷമാപൂർവം സ്വീകരിക്കുന്ന ഓരോ പരീക്ഷണവും നല്ലതും പ്രയോജനകരവുമാണ്. എന്നാൽ ക്ഷമാപൂർവമല്ല നാം പരീക്ഷണങ്ങളെ സ്വീകരിക്കുന്നതെങ്കിൽ അവ നമുക്ക് പ്രയോജനം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. പ്രവാചകനെ പോലെ നമുക്കും ഏറ്റുപറയാം, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. ഹബക്കുക്ക് 3:17-19.